ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വടക്കു കിഴക്കൻ മേഖല രാജ്യത്തിന്റെ വളർച്ചാ കേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിൽ 900 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വെർച്വലായി തുടക്കം കുറിച്ചു. നേപ്പാളിലെ ഇടക്കാല സർക്കാർ രൂപീകരണത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം. ജീവൻ രക്ഷിക്കുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. 20th ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിൽ തുടക്കം. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ലോകത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിലെ ഐസ്വാളിൽ 900 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വടക്കു കിഴക്കൻ മേഖല രാജ്യത്തിന്റെ വളർച്ചാ കേന്ദ്രമായി മാറുകയാണ്. പുത്തൻ തലമുറ ജി എസ് ടി പരിഷ്കരണത്തിലൂടെ നിത്യോപയോഗ വസ്തുക്കളുടെ നികുതി നിരക്ക് കുറച്ചത് സാധാരണക്കാരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി.
നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി റിഫോംസ് ഹാവ് ബീൻ അനൗൺസ്. ദിസ് മീൻസ് ലോവർ ടാക്സസ് ഓൺ മെനി പ്രോഡക്ട്സ്, മേക്കിംഗ് ലൈഫ് ഈസിയർ ഫോർ ഫാമിലീസ്. ബിഫോർ 2014 ഈവൻ ഡെയിലി എസൻഷ്യൽ ലൈക് toothpaste, soap and oil were taxed at 27%. Today, only 5% GST is applicable.
സർക്കാരിന്റെ ആക്ട് ഈസ്റ്റ് നയത്തിലും വടക്കു കിഴക്കൻ സാമ്പത്തിക ഇടനാഴിയിലും മിസോറാം സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മിസോറാമിൽ 3 എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. ബൈരാബി സൈരംഗ് പുതിയ റെയിൽപാത വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിപ്പൂരിൽ 8500 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം നാടിന് സമർപ്പിക്കും. തുടർന്ന് അസം തലസ്ഥാനമായ ഗുവാഹത്തിയിലെത്തുന്ന അദ്ദേഹം ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ 100th ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച പശ്ചിമബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ 16th കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ പൂർണിയ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പരിഷ്കരിച്ച ജി എസ് ടി ഇളവുകൾ ഈ മാസം 22 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരും. ഉയർന്ന താപനിലയിൽ സംസ്കരിച്ച പാൽ, പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ബ്രാൻഡ് ചെയ്യാത്ത അരി, ഗോതമ്പ്, പയർവർഗ്ഗങ്ങൾ, എല്ലാത്തരം ബ്രെഡുകൾ എന്നിവ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്കും ജി എസ് ടി ഇല്ല. ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും സ്റ്റേഷനറികളുടെയും വില കുറയുമെന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ. ചീസ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ് എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി 5% കുറച്ചു. പെൻസിൽ, ഷാർപ്നർ, ക്രയോൺ, ഇറേസർ, നോട്ട്ബുക്ക് തുടങ്ങിയവയും ജി എസ് ടി ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നു. നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി അധികാരമേറ്റു. നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാണ് കർക്കി. ജെൻസി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ 3 ദിവസത്തെ ചർച്ചകൾക്കൊടുവിലാണ് സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചത്. അതേസമയം നേപ്പാളിന്റെ ഇടക്കാല പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിലെ ജനങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നേപ്പാളിലെ ഇടക്കാല സർക്കാർ രൂപീകരണത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. നേപ്പാളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിന് സർക്കാർ രൂപീകരണം സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ നേപ്പാൾ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം നേപ്പാൾ അതിർത്തിയിൽ കുടുങ്ങിയ മലയാളികളിലെ 15 പേരുടെ സംഘം കേരളത്തിൽ തിരിച്ചെത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. കർണാടകയിലെ ഹസൻ ജില്ലയിലുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. 18-ലധികം പേർക്ക് പരിക്കേറ്റു. ഗണേശ വിഗ്രഹ നിമജ്ജനത്തിൽ പങ്കെടുത്ത ജനക്കൂട്ടത്തിലേക്ക് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം സഹായധനം നൽകുമെന്നും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതം നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. ഡെറാഡൂണിലെ ഇന്ത്യൻ സൈനിക അക്കാദമിയിലെ പരിശീലനത്തിനിടെ ജീവൻ നഷ്ടമായ തിരുവനന്തപുരം പാപ്പനംകോട് സ്വദേശി ഓഫീസർ കേഡറ്റ് എസ് ബാലുവിന്റെ സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ പൂർണ്ണ സൈനിക ബഹുമതികളോടെ നടന്നു. രാവിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച ഭൌതികദേഹം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിന്റെ ആദ്യ സമഗ്ര നഗരനയം രൂപീകരിക്കുന്നതിനുള്ള അർബൻ കോൺക്ലേവിന് ഇന്ന് കൊച്ചിയിൽ സമാപനമാകും. സമാപന സമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യൻ റെസിഡന്റ് കോർഡിനേറ്റർ ഷോംബി ഷാർപ്പ് മുഖ്യാതിഥിയാകും. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ കേരളത്തിൽ ശക്തമായ ജാഗ്രത തുടരുകയാണ്. രോഗം ബാധിച്ച് ഒരാളെ കൂടി കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം അരീക്കോട് സ്വദേശി 10 വയസ്സുള്ള കുട്ടിക്കാണ് പുതുതായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ആകെ 11 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2023 നിപ ഔട്ട്ബ്രേക്ക് ശേഷം മസ്തിഷ്കജ്വരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തണമെന്നും അടിസ്ഥാനത്തിലാണ് 2023 മുതൽ കൂടുതൽ അമീബിക് കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. രോഗത്തിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ഗൈഡ് ലൈൻ ഇറക്കി. ജലാശയങ്ങളുമായി സമ്പർക്കമില്ലെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരത്തിന് പരിശോധന നടത്തണം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ജലശുദ്ധിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്.
കേരളത്തിൽ സ്ത്രീകൾക്കായുള്ള പ്രത്യേക വെൽനസ് ക്ലിനിക് പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. വിളർച്ച, പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ സ്ക്രീനിംഗ് തുടങ്ങിയവയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടെത്താൻ ഇതിലൂടെ സാധിക്കും. എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിലായിരിക്കും ക്ലിനിക്കുകളുടെ പ്രവർത്തനം. 20th ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിലെ ടോക്കിയോയിൽ തുടക്കമായി. പുരുഷന്മാരുടെ 35 കിലോമീറ്റർ നടത്തത്തിൽ കാനഡ സ്വർണവും ബ്രസീൽ വെള്ളിയും നേടി. വനിതകളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് വെള്ളി മെഡൽ ജേതാവ് പൂജ ഇന്ന് മത്സരിക്കും. ഈ മാസം 18 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ കടന്നു. ഇന്ന് രാവിലെ നടന്ന സെമിഫൈനലിൽ ചൈനീസ് തായ്പേയ് താരങ്ങളെയാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ ലക്ഷ്യസെൻ ചൈനീസ് തായ്പേയ് താരത്തെ നേരിടും. ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് അബുദാബിയിൽ ഷെയ്ഖ് സയ്യിദ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. നാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. ജീവൻ രക്ഷിക്കുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ പങ്കിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ 2nd ശനിയാഴ്ച ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്. പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയ്ക്കുമേൽ ഉയർന്ന തീരുവ ചുമത്താനുള്ള തീരുമാനം ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കിയെന്ന് സമ്മതിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇന്ത്യയുമായി തുടരുന്ന വ്യാപാര ചർച്ചകളിൽ അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യയ്ക്കുമേൽ 50% തീരുവ ചുമത്തുന്നത് എളുപ്പമല്ലെന്ന് ഒരു സ്വകാര്യ ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. പലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനും ദ്വിരാഷ്ട്രപരിഹാരം നടപ്പിലാക്കുന്നതിനുമുള്ള ന്യൂയോർക്ക് പ്രഖ്യാപനത്തെ UN പൊതുസഭയിൽ അനുകൂലിച്ച ഇന്ത്യ. ഫ്രാൻസ് ഇന്നലെ അവതരിപ്പിച്ച പ്രമേയത്തെ 142 രാജ്യങ്ങൾ അനുകൂലിച്ചപ്പോൾ 10 രാജ്യങ്ങൾ എതിർത്തു. 12 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഭൂകമ്പം നാശം വിതച്ച അഫ്ഗാനിസ്ഥാന് UAE കൈത്താങ്ങ്. 2500 ടൺ അവശ്യവസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ അഫ്ഗാനിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ഭക്ഷ്യവസ്തുക്കൾ, മരുന്നുൾപ്പെടെയുള്ള വസ്തുക്കളുമായി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ നിർദ്ദേശപ്രകാരമാണ് അബുദാബിയിൽ നിന്ന് പുറപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ മേഖല രാജ്യത്തിന്റെ വളർച്ചാ കേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മിസോറാമിൽ 900 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വെർച്വലായി തുടക്കം കുറിച്ചു. നേപ്പാളിലെ ഇടക്കാല സർക്കാർ രൂപീകരണത്തെ സ്വാഗതം ചെയ്ത ഇന്ത്യ. ഇടക്കാല പ്രധാനമന്ത്രി സുശീല കാർക്കിക്ക് ആശംസകൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത തുടരുന്നു. കോഴിക്കോട് ഒരാളെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാൻ ഇനി 2 ദിവസം മാത്രം. ജീവൻ രക്ഷിക്കുന്നതിൽ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. 20th ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് ജപ്പാനിൽ തുടക്കം. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിൽ സാത്വിക് സ്വൈരാജ് ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.